നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവർ നടത്തിയ യുദ്ധം ഇതിനു വേണ്ടിയാണ്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കാമെന്ന് ഒരു വിഭാഗം, മുസ്ലിമീങ്ങളുടെ വിഭാഗം, അല്ലാഹുവിനെയും ആരാധിക്കാം അല്ലല്ലാത്തവരെയും ഒപ്പം ആരാധിക്കാം എന്ന് മറ്റൊരു വിഭാഗം. ഇതാണ് അവർക്കിടയിലെ പ്രശ്നം. മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങളെയും വേർതിരിച്ച പ്രധാന പ്രശ്നം ഇതാണ്, മാത്രമെന്ന ഒരു വാക്കാണ്. മുസ്ലിമീങ്ങൾ പറഞ്ഞത് അല്ലാഹു മാത്രമെന്ന്, അവനു മാത്രം ഇബാദത്ത് എന്നാണ്. എന്നാൽ മുശ്രിക്കീങ്ങൾ അവർ പറഞ്ഞത് അല്ലാഹുക്കും ഇബാദത്താകാം, മുശ്രിക്കീങ്ങൾക്കും, അതുപോലെ തന്നെ ഇബ്രാഹിമിനെ ആരാധിക്കാമെന്നാണ്, ലാത്തയെയും ആരാധിക്കാമെന്നാണ്, ഉസ്സയെയും ആരാധിക്കാമെന്നാണ്. എന്തിനു ചില ആളുകൾ അവർ പറഞ്ഞത് സൂറത്തു സുമറിൽ അല്ലാഹു പറഞ്ഞതുപോലെ അല്ലാഹുവിനാകുന്നു നിഷ്കളങ്കമായ ഇബാദത്ത് ചെയ്യേണ്ടത്. والذين اتخذوا من دونه اولياء ما نعبدهم الا ليقربونا الى الله زلفا എന്നാൽ അല്ലാഹുവിന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചവർ അവർ പറയുന്നത് എന്താണ്? ഞങ്ങൾ ഇതാ ഇബ്രാഹിമിനെ ആരാധിക്കുന്നത്, ഇസ്മായിലിനെ ആരാധിക്കുന്നത്, മലക്കുകളെ ആരാധിക്കുന്നത്, ജിന്നുകളെ ആരാധിക്കുന്നത്, ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ആരാധിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഞങ്ങളെ അല്ലാഹുവിലേക്ക് ഇവർ അടുപ്പിച്ചു തരുന്നതിനു വേണ്ടിയാണ്. നിങ്ങൾ അവരും മുസ്ലിമീങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഈ മാത്രത്തിലാണ്. ഇതിനുവേണ്ടിയാണ് യുദ്ധങ്ങളൊക്കെ നടന്നത്, ഇതിനുവേണ്ടിയാണ് മുസ്ലിമീങ്ങൾക്കും മുശ്രിക്കീങ്ങൾക്കും ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഇസ്ലാമിനെയും മറ്റ് മതവിശ്വാസങ്ങളെയും മറ്റ് ആദർശങ്ങളെയും വേർതിരിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ റസൂലിനും സഹാബത്തിനും ലഭിച്ച വിജയം നമ്മളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും. നമ്മളെ അവരെ വേർതിരിക്കുന്ന കാര്യം ഈ ഇബാദത്താണ്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അവർ പറയുകയാണ്, മാ നസീതു ഖൗലഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൽ ഖന്ദഖി വഹുവ യുആതീഹിമുൽ ലബൻ അല്ലബിൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചിത്രം എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. റസൂലുള്ള ഖന്ദഖ് യുദ്ധ ദിവസം അവിടുന്ന് ഇങ്ങനെ കല്ലെടുത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന സഹാബികൾക്ക്, ആരാണ് ഈ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ റസൂലാണ്, നബിയാണ്, സഹാബികളുടെ നേതാവാണ്. അവിടത്തേക്ക് അവിടെ ഒരു കസേരട്ടിരുന്ന് എല്ലാം പണിയെടുത്താൽ മതി എന്ന് പറഞ്ഞാൽ മതി, സഹാബികൾ അത് ചെയ്യാൻ തയ്യാറാണ്. അവിടുന്ന് റസൂലായിട്ടും അവരോടൊപ്പം നിന്ന് പണിയെടുക്കുകയാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വം നൽകപ്പെട്ടവരെ, എന്തൊരു 10 ആളുകളുടെ നേതൃത്വം നൽകപ്പെട്ടവരെ, ഇതാ റസൂലുള്ളയുടെ ഈ ചരിത്രത്തിൽ നിങ്ങൾക്ക് പാടുണ്ട്. എല്ലാവരോടും കൽപ്പിക്കാനും എല്ലാവരോടും നിർദ്ദേശം നൽകാനും മാത്രമല്ല, അവരോടൊപ്പം നിൽക്കാനും നമുക്ക് സാധിക്കണം, അവരോടൊപ്പം നിന്ന് ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലെടുത്തു കൊടുക്കാൻ, വഖദ് ഇഖ്ബറ ശഅറു സദ്രിഹി, റസൂലുള്ളയുടെ നെഞ്ഞിലുള്ള രോമങ്ങളെല്ലാം അത് മണ്ണു പുരണ്ടിരിക്കുന്നു, പൊടി പുരണ്ടിരിക്കുന്നു. അവിടുന്ന് പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നൽ ഖൈറ ഖൈറുൽ ആഖിറ, അല്ലാഹുവെ നന്മയെന്നാൽ പരലോകത്തെ നന്മയാണ്. ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ, അൻസാറുകൾക്കും മുഹാജിറുകൾക്കും അല്ലാഹുവെ നീ പുറത്തു കൊടുക്കണം. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ ആ സന്ദർഭത്തിൽ റസൂലുള്ളാന്റെ അവിടുത്തെ വാക്കുകളിൽ അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്, അള്ളാഹിനെ കുറിച്ചുള്ള സംസാരമാണ്, പരലോകത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. യുദ്ധത്തിന്റെ സന്ദർഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ പോലെ അള്ളാഹ എന്താ കൽപ്പിച്ചത്? ഫദ്കുറുല്ലാഹ ദിക്റൻ കസീറ, നിങ്ങൾ അള്ളാഹുവിനെ ആ സന്ദർഭത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങൾ അള്ളാഹിനെ ധാരാളമായി സ്മരിക്കണം. വിജയത്തിനുള്ള വഴിയിൽപ്പെട്ടതാണ്. എന്നാൽ ഇന്ന് സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ വില ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ എന്താണ് അവരിൽ പലരുടെയും നാവിന്റെ അവസ്ഥ? റോഡുകളിലേക്ക് ഇറങ്ങുന്ന ആളുകൾ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നാവിന് യാതൊരു ലക്കും ലഗാനുമില്ലാത്ത രൂപത്തിൽ ജനങ്ങൾ എവിടേക്കാണ് എത്തിപ്പെടുന്നത്? എന്നാൽ ഇതാ മുസ്ലിമീങ്ങളായ ആളുകൾ, അവരുടെ നേതാക്കന്മാർ, സഹാബിമാർ, അവർ കാണിച്ചെന്ന മാതൃകയാണ്. അവരപ്പോഴും പറയുന്ന റബ്ബിനെ കുറിച്ചാണ്, പരലോകത്തെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഖന്ദഖ് കുഴിക്കുകയാണ്. ആ സന്ദർഭം അവർക്ക് വലിയ പട്ടിണി അവരെ ബാധിച്ചിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണാം. സഹാബിമാർ അവരിൽ പലരും ആ ഖന്ദഖ് കുഴിക്കുന്നതിനു വേണ്ടി വന്നത് അവരുടെ വയറ്റിൽ കല്ല് കെട്ടിവെച്ചുകൊണ്ടാണ്. എന്തിനീ കല്ല് കെട്ടിവെക്കുന്നത്? കല്ല് കെട്ടിവെച്ചാൽ കല്ലിന്റെ തണുപ്പ് വയറ്റിൽ തട്ടും. ആ തണുപ്പ് വയറ്റിൽ ഇങ്ങനെ തട്ടുമ്പോൾ വിശപ്പിന്റെ കാഠിന്യം കുറച്ചങ്ങ് കുറയും. അതിനുവേണ്ടിയാണ് അവർ കല്ല് കെട്ടി വച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ അവിടുത്തെ ശരീരത്തിൽ വയറ്റിൽ കല്ല് കെട്ടി വച്ചിട്ടാണ് ഖന്ദഖ് കുടിക്കാൻ വരുന്നത്. അവർക്ക് വലിയ പ്രയാസം, അവർക്ക് വലിയ പട്ടിണിയും വിശപ്പും ആ സന്ദർഭത്തിൽ ബാധിച്ചിരുന്നു എന്നാണ്. ആ സമയത്താണ് വലിയ കിടങ്ങു കുടിക്കുന്നത്. ഖന്ദഖ് ഈ അടുത്ത കാലഘട്ടം വരെ മദീനയിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ അത് നിരത്തി. മുന്നേ അത് കുറച്ചു കാലഘട്ടം മുന്നേ വരെ അത് കാണാമായിരുന്നു. വലിയ കുഴിയാണ് അവർ കുഴിക്കുക. ഒരു സൈന്യത്തിന് പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റാത്ത രൂപത്തിലൊരു കിടങ്ങ്. വിശന്നിട്ടാണ് അവർ കുഴിക്കുന്നത്. സഹാബിമാരിൽ പലരും വിശപ്പിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിശപ്പിലാണ്. ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, ഖന്ദഖ് കുഴിക്കുന്ന സന്ദർഭത്തിൽ വലിയ ഒരു പാറക്കല്ല് ഞങ്ങൾക്ക് മുന്നിൽ തടസ്സമായി നിന്നു. ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ട് അത് അവിടുന്ന് ഇളകുന്നില്ല. അങ്ങനെ റസൂലുള്ളയുടെ അടുക്കൽ വന്ന് സഹാബിമാർ പറഞ്ഞു, നബി ഒരു പാറക്കല്ലുണ്ട്, ഞങ്ങൾക്ക് പൊളിച്ചിട്ട് കിട്ടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനനാസി, ഞാൻ ഇറങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള അവിടേക്ക് വന്നു. അവിടുന്ന് അജാബ് റളിയല്ലാഹു അൻഹു പറയാണ്, ثم قام وبطنه معصوب بحجر. റസൂലുള്ള അവിടുന്ന് പിക്കാസും എടുത്ത് അതിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. റസൂലുള്ളയുടെ വയറ്റിൽ കല്ല് കെട്ടി വെച്ചിരിക്കുന്നു. ولبثنا ثلاثه ايام لا نذوق ذواقا. മൂന്ന് ദിവസം രുചിയുള്ള ഒരു ഭക്ഷണം പോലും ഞങ്ങൾ കഴിച്ചിട്ടില്ല. തുടർച്ചയായി പണിയില്ല. ഈ ഖന്ദഖ് കുഴിക്കുന്നതിനിടയിൽ മൂന്ന് ദിവസം, ഖന്ദഖ് ആകെ മൂന്ന് ദിവസം കൊണ്ടല്ല കുഴിച്ചത്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഒരു മാസം തന്നെ, വേറെ ചിലർ പറഞ്ഞത് ആറ് ദിവസം തന്നെ. അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തായാലും ഒരാഴ്ചയോ അതല്ലെങ്കിൽ രണ്ടാഴ്ചയോ ആ സമയം ഖന്ദഖ് കുഴിക്കാൻ എടുത്തിട്ടുണ്ട്. അത് തന്നെ പതുക്കെ കുഴിച്ചാൽ മതിയോ? പറ്റില്ല. മുശ്രിക്കുകൾ ഇവിടെ എത്തുന്നതിന് മുൻപ് കുഴിച്ചു തീരണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പിക്കാസെടുത്തു. മിഅവൽ ഫദറബ ഫിൽ കുദിയ, അവിടുന്ന് ആ പാറക്കല്ലിന് മുകളിൽ അടിച്ചു. ഫആദ കസീബൻ അഹ്യൽ, അത് പൊടിയായി തകർന്നുപോയി. ഇത് റസൂലുള്ളയുടെ മുഅ്ജിസത്തുകളിൽ ചില പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. അഹ്സാബ് യുദ്ധത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനേകം മുഅ്ജിസത്തുകൾ പ്രകടമായിട്ടുണ്ട്, അത്ഭുത സംഭവങ്ങൾ. അതിൽ ചിലത് ഇൻഷാ അല്ലാഹ് പിന്നീട് വരുന്നതാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം, ഞങ്ങൾ ഖന്ദഖ് കുഴിക്കുന്ന സമയം അപ്പോൾ ഫയുഅതൗന ബിമിൽഇ കഫൈ മിന ശഈർ ഫയുസ്നഉ ലഹും ബിഇഹാലത്തിൻ സനിഖ തൂദഉ ബൈന യദൈൽ ഖൗം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ, ഞങ്ങൾ ഖന്ദഖ് കുഴിക്കുന്ന സമയത്ത് കുറച്ച് ഗോതമ്പ് കൊണ്ടുവരും, അത് അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം, അതിന് ഉപയോഗിക്കുന്ന എണ്ണ ദിവസങ്ങളോളം ഇരുന്ന് അടുപ്പിക്കാൻ പറ്റാത്ത മോശം മണം അതിൽ നിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള എണ്ണയാണ് ഉപയോഗിക്കുന്നത്. അത് തിന്നാൻ പറ്റില്ല. അതിന്റെ രുചി അത്രമാത്രം മാറിയിട്ടുണ്ട്, വായിലേക്ക് ഇറക്കാൻ വയ്യ. മണമാകട്ടെ, കുറക്കാലമായി ഇരുന്ന് അതിന്റെ മണം മോശമായിട്ടുണ്ട്. ആ രൂപത്തിലുള്ള ഭക്ഷണമാണ് ഞങ്ങൾ ഖന്ദഖിൽ കഴിച്ചിരുന്നത്, വിശന്നിരിക്കുന്ന ആളുകൾക്ക് മുന്നിലേക്ക് വെച്ചു കൊടുത്തിരുന്നത് ഇപ്പറഞ്ഞ ഭക്ഷണമാണ്. എന്നിട്ട് അവർ പരാതി പറഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അവർ പരാതി പറഞ്ഞിട്ടില്ല. എന്നിട്ട് അവർ ഇസ്ലാം അതിന്റെ പേരിൽ അനുഭവിച്ച പരീക്ഷണങ്ങൾ അവർ വലുതായി കണ്ടിട്ടില്ല. സഹോദരങ്ങളെ, സഹാബിമാർ കഴിഞ്ഞുകൂടിയ കാലഘട്ടമാണ്. അവർ എന്ത് ഞാമത്തുകളിലാണ് കഴിഞ്ഞുകൂടിയത്? അതിനോടൊപ്പമാണ് ഈ കണ്ട പരീക്ഷണങ്ങൾ അവർക്ക് മുന്നിലേക്ക് വന്നത്. പക്ഷെ അവർ ഉറച്ചു നിന്നു. അവർ അള്ളാഹുവിന്റെ വാഗ്ദാനത്തിൽ ഉറച്ചു വിശ്വസിച്ചു. ചരിത്രത്തിൽ വലിയ പാഠം അഹ്സാബ് യുദ്ധത്തിന്റെ ഈ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഈ പറഞ്ഞ രൂപത്തിൽ വിശപ്പ് കഠിനമായിരിക്കുന്ന സന്ദർഭം, ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അദ്ദേഹം പറയാൻ, ഞാൻ ഖന്ദഖ് കുഴിക്കുന്നതിനിടയിൽ അള്ളാഹുവിന്റെ റസൂലിനെ നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കടുത്ത വിശപ്പിലാണ് എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസം കണ്ടപ്പോൾ എന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് എന്റെ ഭാര്യയോട് ചോദിച്ചു, ഹൽ ഇൻദകി ശൈഉൻ, വീട്ടിൽ എന്തെങ്കിലും കഴിക്കാനുണ്ടോ? അപ്പോൾ അവൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടുത്ത വിശപ്പിലാണ് എന്ന് കേട്ടപ്പോൾ അവൾ പറഞ്ഞു, ഇതാ കുറച്ച് ഒരു സാഴ്, ഏതാണ്ട് സാഴ് എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ കിലോ വരും, അത്ര ഗോതമ്പുണ്ട് വീട്ടില്. അതോടൊപ്പം ഞങ്ങൾക്ക് ഒരു ചെറിയ ആടുണ്ടായിരുന്നു, അത് ഞങ്ങൾ അറക്കാൻ വേണ്ടി വെച്ചതല്ല, വീട്ടില് പാൽ കുടിക്കാൻ വേണ്ടി മാറ്റിവെച്ച ആടാണ്, അതല്ലാതെ വേറെ ആടില്ല. ആ ആടിന്റെ പാല് കിട്ടി ഞങ്ങൾക്ക് കുട്ടികൾക്കും ഭാര്യക്കും കുടിക്കുന്നതിന് വേണ്ടി, വീട്ടിലേക്ക് പാല് കുടിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ച ആടാണ്. ആ ആടുമുണ്ട്, കുറച്ച് ഗോതമ്പുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസം കണ്ട് ജാബിർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നപ്പോൾ കണ്ടത് ഇതാണ്. അദ്ദേഹം പറയാൻ, ഫദബഹ്തുഹ, ഞാൻ ആ ആടിനെ അറുത്തു. വതഹനത്തി ശഈർ, എന്റെ ഭാര്യ അവൾ ഈ പറഞ്ഞ കയ്യിലുള്ള ഗോതമ്പ് അതുകൊണ്ട് പിന്നെ കുറച്ച് മാവ് ഉണ്ടാക്കി, അതുകൊണ്ട് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ തയ്യാറായി. അങ്ങനെ അവൾ അത് ആ മാവ് കുഴച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിവെച്ചു. റസൂലുള്ളയുടെ അടുക്കലേക്ക് ഞാൻ പോകുന്നതിന് മുൻപ് അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലാ തഫ്ദഹനി ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിമൻ മഅഹു. എല്ലാവരെയും വിളിച്ചു കൂട്ടി കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വെച്ച് നിങ്ങൾ എന്നെ അപമാനിക്കരുത്, ആകെ കുറച്ച് ഭക്ഷണേ ഉള്ളൂ, അതുകൊണ്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടി കൊണ്ടുവന്നാൽ കൊടുക്കാൻ ഇവിടെ ഭക്ഷണമില്ല, വിളിച്ചു കൊണ്ടുവരുമ്പോൾ ആളുകളെ കുറച്ചാളെ മാത്രമേ അവൾക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. ഭാര്യ ഇറങ്ങുന്നതിന് മുൻപ് ജാബിർ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ, അങ്ങനെ ജാബിർ റളിയല്ലാഹു പറയാൻ, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ ചെന്നു, ഫസാറർതുഹു, ഞാൻ അവിടുത്തോട് രഹസ്യമായി ശബ്ദം താഴ്ത്തി വളരെ പതുക്കെ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ദബഹ്നാ ബുഹൈമതല്ലന, ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ആടിനെ അറുത്തിട്ടുണ്ട്. വതഹന്നാ സാഅ മിൻ ശഈരിൻ കാന ഇൻദന, ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്ന കുറച്ച് ഭക്ഷണമുണ്ട്, കുറച്ച് ഗോതമ്പുണ്ട്, അത് നബിയെ ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഫതആൽ അൻത വനഫറു മഅക, നബിയെ അതുകൊണ്ട് താങ്കൾ വന്നോളൂ, വേണമെങ്കിൽ ഒപ്പം കുറച്ച് ആളുകളെയും കൂട്ടിക്കോളൂ, അധികം ആരെയും കൂട്ടരുത്. ജാബിർ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ നോക്കൂ, അദ്ദേഹം വീട്ടിൽ പോയിട്ട് ആകെ കാണുന്ന ഭക്ഷണതാണ്. അദ്ദേഹം റസൂലുള്ളയെ വിളിക്കാൻ പോയപ്പോൾ പോലും പറയുന്നത്, നബിയെ നിങ്ങളും ഒപ്പം കുറച്ച് ആളുകളെയും വിളിച്ചു കൊണ്ടുവന്നോളൂ. ജാബിർ റളിയല്ലാഹു അൻഹു പറയാൻ, ഫസാഹ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലാകട്ടെ, അവിടുന്ന് ഉച്ചത്തിൽ നല്ല ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, യാ അഹ്ലൽ ഖന്ദഖ്, കടുകു കുഴിക്കുന്ന എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയട്ടെ, ഇന്ന ജാബിറൻ ഖദ് സനഅ സുഹ്റാ, ഇദാ ജാബിർ നമുക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ഫഹയ്യ ഹല്ല ബിക്കും, എല്ലാവരും ജാബിറിന്റെ വീട്ടിലേക്ക് വരൂ, നമുക്ക് അവിടെ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം. അപ്പോൾ ജാബിർ റളിയല്ലാഹു പറഞ്ഞു, ഞാനത് കേട്ടപ്പോൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, എന്തൊരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഭാര്യ പറഞ്ഞു വിട്ടതാൻ കുറച്ചാളെ മാത്രം കൂട്ടി വരണം, റസൂലാകട്ടെ എല്ലാവരെയും വിളിച്ചിരിക്കുകയാണ് വീട്ടിലേക്ക്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്ദഖ് കുടിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് റസൂലുള്ള ജാബിറിന്റെ വീട്ടിലേക്ക് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിറിനോട് വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് പറഞ്ഞു, ലാ തുൻസിലന്ന ബുർമതകും, നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ആ പാത്രം അടുപ്പിന് മുകളിൽ നിന്ന് ഇറക്കി വെക്കരുത്, അത് അവിടെ തന്നെ ഇരിക്കട്ടെ. വലാ തഖ്ബിസന്ന അജീനകും ഹത്താ അജീഅ, നിങ്ങളുടെ മാവ് എടുത്ത് നിങ്ങൾ ചുടരുത്, അത് അവിടെ തന്നെ വെക്ക്, ഞാൻ വരുന്നത് വരെ കാത്തിരിക്ക. അങ്ങനെ ജാബിർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം വീട്ടിലേക്ക് ചെന്നു. റസൂലുള്ളയാകട്ടെ സഹാബികളെ എല്ലാം കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് കയറി വന്നു. അപ്പോൾ എന്റെ ഭാര്യ ഇത് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ബിക്ക ഓ ബിക്ക, നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത് ഇത് കൊണ്ടുവരരുത്, ഇത്രയും അധികം ഭക്ഷണം ഇവിടെ ഇല്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തത്, പക്ഷെ അള്ളാഹുവിന്റെ റസൂലിദാ ഈ എല്ലാവരെയും വിളിച്ചു കൂട്ടി വന്നതാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വന്ന് ആ മാവ് അതിലേക്ക് അവിടുത്തെ ബറക്കത്താക്കപ്പെട്ട തുപ്പലം അവിടുന്ന് അതിലേക്ക് അവിടുത്തെ തുപ്പലം അതാക്കി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അതിന് ബറക്കത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു ആ മാവിൽ ആ ഭക്ഷണത്തിൽ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഉദ്ഉ ഖാബിസതൻ, ഇത് ചുടാനുള്ള ആളെ വിളിച്ചോളൂ, ഫൽതഖ്ബിസ് മഅക, അവൾ നിന്നോടൊപ്പം പോയി ഇരുന്ന് ഇത് ചുടട്ടെ, മാവ് എടുത്ത് പിന്നെ ദോശ ഉണ്ടാക്കട്ടെ. വഖ്ദഹി മിൻ ബുർമതികും വലാ തൻസിലൂഹ, നിങ്ങളുടെ പാത്രം താഴേക്ക് ഇറക്കി വെക്കാതെ അതിൽ വേണ്ട അത്ര ഭക്ഷണം ചുട്ടെടുത്തുകൊള്ളുക. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഉഖ്സിമു ബില്ലാഹ്, അല്ല തന്നെയാണ് സത്യം. ഞാൻ പറയുന്നത് കളവല്ല, ലഖദ് അകലു ഹത്താ തറക്കു, അവരെല്ലാവരും അതിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. അങ്ങനെ അവർ ഭക്ഷണം കഴിച്ച് അവർക്ക് വേണ്ടുവോളം കഴിച്ച് അവരിത് മതിയാക്കി. ഫൻഹറഫു, എന്നിട്ട് അവർ തിരിച്ചുപോയി. വഇന്ന ബുർമതന ലതഗിത്തു കമാഹിയ, ഞങ്ങളുടെ പാത്രം അപ്പോഴും അതുപോലെ തന്നെ നിറഞ്ഞിരിക്കുകയാണ്, ഭക്ഷണം കുറഞ്ഞിട്ടേയില്ല. വഇന്ന അജീന ലയുഖ്ബസു കമാഹുവ, ഞങ്ങളുടെ മാവ് അതിൽ യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലൂടെ ഉണ്ടായ അത്ഭുത സംഭവങ്ങളിൽ ഒന്നാണ്. അഹ്സാബ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ സംഭവിച്ച അനേകം മുഅ്ജിസത്തുകളിൽ ഒന്ന്, അഹ്സാബ് യുദ്ധത്തിൽ അനേകം മുഅ്ജിസത്തുകളുണ്ട്, അതിൽ ഒന്നിതാണ്. അനേകം അത്ഭുത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ പറഞ്ഞ ഒരു സംഭവം ഈ പറഞ്ഞ സംഭവമാണ്. അതുപോലെ തന്നെ അഹ്സാബ് യുദ്ധത്തിൽ ഉണ്ടായ മറ്റൊരു സംഭവമാണ് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ഖന്ദഖ് കുഴിക്കുന്ന വേളയിൽ ഒരു വലിയ കല്ല് അത് മുന്നിൽ വന്ന് തടസ്സമായി ഇങ്ങനെ നിന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് സഹാബിമാർ പറഞ്ഞു, നബി, ഒരു വലിയ കല്ലുണ്ട്, അത് ഞങ്ങൾ ആരും എടുത്തിട്ട് പുറത്തേക്ക് വരുന്നില്ല, അത് വളരെ വലുതാണ്, ഞങ്ങൾ പൊട്ടിക്കാൻ ശ്രമിച്ചിട്ട് അത് പൊട്ടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ധരിച്ചിരുന്ന വസ്ത്രം മേൽമുണ്ടത് മാറ്റിവെച്ചു. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആയുധവും എടുത്ത് അവിടുന്ന് ഖന്ദഖിലേക്ക് ഇറങ്ങി. എന്നിട്ട് അവിടുന്ന് ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഫദറബ ദർബതൻ, അവിടുന്ന് തന്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് ആ കല്ലിന് മുകളിൽ ആഞ്ഞു ഒരു അടി അടിച്ചു. ഫകസറ, സുലുസ സഖറ, അപ്പോൾ ആ പാറയുടെ മൂന്നിലൊരു ഭാഗം പൊട്ടിത്തകർന്നു വീണു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പൊട്ടിത്തകർന്നു വീണപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു ആകുന്ന ഏറ്റവും വലിയവൻ. ഉഅതീതു മഫാതിഹ ഷാം, എനിക്കിതാ ഷാമിന്റെ താക്കോലുകൾ നൽകപ്പെട്ടിരിക്കുന്നു. ഷ്യാം എന്ന് പറഞ്ഞ ഇന്നത്തെ കാലഘട്ടത്തിലെ സിറിയ, ഫലസ്തീൻ, അതുപോലെ തന്നെ ജോർദാൻ, ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് ഷ്യാം. ഉഅതീതു മഫാതിഹ ഷാം, എനിക്കിതാ ഷ്യാമിന്റെ താക്കോലുകൾ നൽകപ്പെട്ടിരിക്കുന്നു. വല്ലാഹി ഇന്നി ലഉബ്സിറു ഖുസൂറഹൽ ഹുംറ അൽആന മിൻ മകാനി ഹാദാ, ഇവിടെ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഞാനിതാ ഷ്യാമിലെ വലിയ വലിയ മഞ്ഞ കൊട്ടാരങ്ങൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ثم ضرب اخرى
الله اكبر الله اكبر.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒന്നാമത്തെ തവണ അവിടുന്ന് പറഞ്ഞു, ഇതാ എനിക്കിതാ ഷ്യാമിന്റെ കൊട്ടാരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ തവണയും അവിടുന്ന് ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാറയുടെ മുകളിൽ ആഞ്ഞു വീശി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അല്ലാഹു അക്ബർ, ഉഅതീതു മഫാതിഹ ഫാരിസ്, എനിക്കിതാ പേർഷ്യയുടെ താക്കോലുകൾ നൽകപ്പെട്ടിരിക്കുന്നു. والله اني لا ابصر قصر المدائن الابيض الان, പേർഷ്യയിലെ വെള്ളക്കൊട്ടാരങ്ങൾ അവയിതാ ഞാൻ ഇവിടെ നിന്ന് നോക്കി കാണുന്നുണ്ട്. മൂന്നാമത്തെ തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാറയുടെ മുകളിൽ ആഞ്ഞടിച്ചു, അവിടുന്ന് പറഞ്ഞു, ബിസ്മില്ലാ, അല്ലാഹു അക്ബർ, ഉഅതീതു മഫാതിഹ അൽയമൻ, യമനിന്റെ താക്കോലുകൾ ഇതാ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. والله اني لا ابصر باب صنعاء, صنعاء ന്റെ വാതിൽ ഞാൻ ഇതാ ഇവിടെ വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക, ഏതാണ് ഈ സന്ദർഭം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മുന്നിൽ വരുന്ന പതിനായിരക്കണക്കിന് വരുന്ന സൈന്യം അവരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി വിശന്ന് വലഞ്ഞ് വയറൊട്ടിയ അവസ്ഥയിൽ കിടങ്ങുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സന്തോഷം ഓർത്തറിയിക്കുന്നത്. സഹാബികൾക്കതിൽ സംശയമുണ്ടായില്ല, റസൂലുള്ളക്കതിൽ സംശയമുണ്ടായില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വാഗ്ദാനത്തിൽ അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ്. എന്നാൽ റസൂലുള്ള ഇത് പറഞ്ഞപ്പോൾ സഹോദരങ്ങൾ നിങ്ങൾ ചിന്തിക്കണം, ഏതാണ് ഈ സന്ദർഭമെന്ന് നിങ്ങൾ ശരിക്കും ആലോചിക്കണം. പ്രതിസന്ധികൾ, കടുത്ത പ്രതിസന്ധികൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ, മുന്നിൽ വന്ന് നിൽക്കുന്ന മുശ്രിക്കുകൾ അവരെ തകർക്കാനുള്ള ശേഷിയില്ലാത്തത് കാരണത്താൽ ഒരു ഖന്ദഖ് കുഴിക്കുന്ന സന്ദർഭത്തിൽ റസൂൽ വാഗ്ദാനം ചെയ്യുന്നത് പേർഷ്യയെ കുറിച്ചാണ്, ഷാമിനെ കുറിച്ചാണ്, യമനിനെ കുറിച്ചാണ്. വലിയ വലിയ നാടുകൾ, ലക്ഷക്കണക്കിന് വരുന്ന സൈന്യങ്ങളുള്ള നാടുകൾ അവ ഞാൻ കീഴടക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ അറിയിക്കുന്നത്. അവർക്കതിൽ സംശയം ഉണ്ടായില്ല. എന്നാൽ സഹോദരങ്ങളെ, നമ്മളിൽ പലരുടെയും പ്രതീക്ഷകൾ അവസാനിച്ച പോലെയാണ്. പല ആളുകളും ഇതാ ദീനിന്റെ കാര്യത്തിൽ സംശയത്തിലാണ്. സഹോദരങ്ങളെ, ഇസ്ലാം അതിനാണ് നേതൃത്വം ഉണ്ടാവുക. അൽ ഇസ്ലാമു യഅലു വല യഅല അലൈ, ഇസ്ലാമാണ് എല്ലാത്തിനും മുകളിൽ നിൽക്കുക, അതിനു മുകളിൽ ഒന്നിനും നിൽക്കാൻ കഴിയുകയില്ല. ഖുർആനിൽ എത്ര എത്ര ആയത്തുകളിലാണ് നമ്മൾ വായിക്കുന്നത്, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖി ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹ് വലൗ കരിഹൽ മുശ്രിക്കൂൻ. അള്ളാഹുവിന്റെ റസൂലിനെ ഈ ദീനുമായി പറഞ്ഞയച്ചത് എന്തിനു വേണ്ടിയാണ്? സർവദീനുകൾക്കും മുകളിൽ ഇത് വിജയിക്കാൻ വേണ്ടിയാണ്. സർവദീനും, ഏതെങ്കിലും ഒന്നോ രണ്ടോ അല്ല, എല്ലാത്തിനും മുകളിൽ ഇതിന് വിജയിക്കും. പക്ഷെ നമ്മൾ ഈ ദീനു മുറുകെ പിടിക്കണമെന്ന് മാത്രം. മുനാഫിഖുകൾ റസൂലുള്ളയുടെ ഈ വാക്ക് കേട്ടപ്പോൾ, ഇന്നും ഇതുപോലെ തന്നെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ആളുകൾ തകർന്ന മനസ്സുമായാണ് നിൽക്കുന്നത്, ഇനി അങ്ങോട്ട് ദിവസങ്ങളില്ല എന്നതുപോലെയാണ്, അന്ത്യനാൾ വന്നതുപോലെയാണ്. റസൂലുള്ള ഇത് പറയുന്നത് കേട്ടപ്പോൾ മുനാഫിഖുകൾ, അവരിൽ ചിലർ പറഞ്ഞു, അലാ തഅജബൂൻ, നിങ്ങൾ അത്ഭുതപ്പെടുന്നില്ലേ, യുഹദ്ദിസുക്കും വയുമന്നീക്കും വയഅദുക്കും ബിൽ ബാത്തിൽ, നിങ്ങൾക്കിവൻ നൽകുന്ന വാഗ്ദാനങ്ങൾ മുഴുവൻ കള്ളത്തരങ്ങളാണ്. നിങ്ങളവൻ സ്വപ്നം കാണിക്കുകയാണ്, നിങ്ങളവനോട് അവൻ നിങ്ങളോട് പറയുന്നത് കളവാണ്. റസൂലുള്ളാഹിനെ കുറിച്ച് തന്നെ അവർ പറയുന്നത് മുനാഫിഖുകൾ. يخبركم انه بصر من يثرب قصور الحيره ومدائن كسرى. കിസ്റയുടെ കൊട്ടാരങ്ങൾ കണ്ടു എന്നാണ്, യസ്രിബിൽ നിന്ന് കണ്ടു എന്നാണ് അവൻ പറയുന്നത്, മുഹമ്മദ് പറയുന്നത്. ആര് പറ? മുനാഫിഖുകൾ പറയുന്നതാണ്. وانها تفتح لكم, അവ നിങ്ങൾക്ക് മുന്നിൽ വിജയിച്ചടക്കപ്പെടും എന്നാണ് അവൻ പറയുന്നത്. وانتم تحفرون الخندق, നിങ്ങളാകട്ടെ ഇവിടെ കടക കുഴിച്ചുകൊണ്ടിരിക്കുക. ولا تستطيعون ان تبرزوا, ഒന്ന് മലമൂത്ര വിസർജനം നടത്താൻ നിർഭയരായി പുറത്തിറങ്ങാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. വാഗ്ദാനങ്ങൾ എന്താണ്? കിസ്റയുടെ കൊട്ടാരങ്ങൾ വിജയിച്ചടക്കുമെന്നാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹഖായിരുന്നു. 9 വർഷങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ അവരതാ റോമ സാമ്രാജ്യത്തെ തകർക്കുകയാണ്. യർമൂക്ക് യുദ്ധമുണ്ടായി. 9 വർഷം, ഖന്ദഖ് യുദ്ധത്തിന് ശേഷം 9 കൊല്ലം. സഹോദരങ്ങളെ, ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹ് എല്ലാത്തിനും കഴിവുള്ളവനാണ്. അല്ലാഹു ഒരിക്കലും കൈവിടിയില്ല. അല്ലാഹു ഈ ദീനിനെ ഒരിക്കലും നശിപ്പിക്കുകയില്ല. അല്ലാന്റെ ദീനാണ്. അവർ യർമൂക്ക് യുദ്ധത്തിൽ റോമക്കാരെ പരാജയപ്പെടുത്തി. കഴിഞ്ഞോ? ഇല്ല. 10 വർഷങ്ങൾക്ക് ശേഷം ഖാദിസിയ യുദ്ധമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ പേർഷ്യക്കാർ പരാജയപ്പെട്ടു, തകർന്നടിഞ്ഞു ഖാദിസിയ യുദ്ധത്തെ. അത്ഭുതകരമായ ചരിത്രമാണ്. യമനാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിലേക്ക് താൽപര്യത്തോടുകൂടി വരികയും കൂട്ടം കൂട്ടമായി അവർ ഇസ്ലാമിലേക്ക് വരികയും ചെയ്തു. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറായിത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് നീ പ്രവേശിക്കുന്നത് കണ്ടാൽ എന്ന ആയത്ത് അവതരിച്ചത്, ചില മുഫസ്സിറുകളുടെ അഭിപ്രായ പ്രകാരം യമനിൽ നിന്ന് 700 വരുന്ന ആളുകൾ കൂട്ടമായി തക്ബീർ ചൊല്ലി മദീനയിലേക്ക് വരുന്ന ചിത്രം കണ്ടപ്പോഴാണ് എന്നാണ്. 700 ആളുകൾ തക്ബീർ ചൊല്ലി ഇങ്ങനെ വരാൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, അത് കണ്ടുകൊണ്ടിരിക്കെ അബൂബക്കറും ഉമറും കരഞ്ഞു എന്നാൽ. ആ കാഴ്ച കണ്ട് ആ വിജയം അല്ലാഹു 10 വർഷങ്ങൾക്ക് ശേഷം. കാലഘട്ടങ്ങൾ വലിയ സുദീർഘമായ കാലഘട്ടമൊന്നുമല്ല, 10 വർഷങ്ങൾക്ക് ശേഷം ഖന്ദഖ് കുഴിച്ച ആളുകൾ റോമക്കാരെയും പേർഷ്യക്കാരെയും അങ്ങോട്ട് ചെന്ന് പരാജയപ്പെടുത്തി. എന്നാൽ മുനാഫിഖുകൾ അവർ ഇപ്പറഞ്ഞതിൽ സംശയത്തിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും അവർ ഏതാണ്ട് 6 ദിവസത്തോട് അടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ 2 ആഴ്ച, പല അഭിപ്രായങ്ങളുണ്ട്, അവർ ഖന്ദഖ് കുഴിച്ചു പൂർത്തീകരിക്കുകയുണ്ട്. وهذا والله تعالى اعلم بالصواب وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم.